ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ.
പ്രിയ റേഡിയോ ശ്രോതാക്കളെ, ഞങ്ങൾ നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ഇത് അഡ്വന്റിസ്റ്റ് ഇന്റർനാഷണൽ റേഡിയോയിൽ നിന്നുള്ള മലയാളം പരിപാടികളാണ്.
ഇന്ന് ഞങ്ങളുടെ പരിപാടികളിൽ ഇമ്പം പകരുന്ന ആത്മീയ ഗീതങ്ങളും ആത്മപ്രചോദിതമായ സന്ദേശവും ഉൾപ്പെടുത്തിയിരിക്കുന്നു.
അതിനാൽ ആത്മശക്തി പകരുന്ന ദൈവിക സന്ദേശം ഇന്ന് നിങ്ങൾക്ക് ശ്രവിക്കാനിടയാകും.
നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ.
കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക. 1-800-833-2231. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടുവാനുള്ള മേൽവിലാസം ഇനി പറയാം. അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, മാർക്കറ്റ് യാർഡ് പൂനെ 411037.
ഞങ്ങളുടെ പരിപാടികളെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഇമെയിൽ വിലാസം malayalam@sudadventist.org.
നിങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾ ഞങ്ങളോട് പങ്കുവയ്ക്കൂ. വരൂ, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാനോ ബൈബിൾ പഠന താൽപര്യം ഞങ്ങളെ അറിയിക്കുന്നതിനോ ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇനി പറയുന്നു. 8157-94-0435. നമ്പർ ഒന്നുകൂടി പറയാം. 8157-94-0435. ഇതേ നമ്പറിൽ നിന്നും വാട്സാപ്പ് ചെയ്യാവുന്നതും ആണ്.
അതേസമയം ഞങ്ങളുടെ വെബ്സൈറ്റിലൂടെയും ഞങ്ങളുടെ പ്രക്ഷേപണം നിങ്ങൾക്ക് ശ്രവിക്കാൻ കഴിയും. അതിനാൽ www.awr.org. ഞാൻ ആവർത്തിക്കുന്നു, www.awr.org എന്ന വെബ്സൈറ്റ് തിരഞ്ഞെടുക്കുക. അതുപോലെ AWR 360 എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെ ഞങ്ങളുടെ എല്ലാ പരിപാടികളും ശ്രവിക്കുക. അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക.
ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ സ്റ്റുഡിയോയിൽ നിന്നും.
ഇന്ന് തിരുവചന സന്ദേശം നമ്മളോട് പങ്കിടുന്നത് സഹോദരൻ അജി ഇമ്മാനുവൽ ആണ്.
ഈ ദൈവിക സന്ദേശം ശ്രവിക്കുന്നതിന് മുമ്പ് പ്രത്യാശ നിർഭരമായ ആത്മീയ ഗീതം കേട്ട് ദൈവത്തെ സ്തുതിക്കാം.
കുരിശിന്റെ വഴിയിൽ, ജീവവഴിയിൽ ഒരു നിമിഷം ഞാൻ നിന്നു. കുരിശിന്റെ വഴിയിൽ, ജീവവഴിയിൽ ഒരു നിമിഷം ഞാൻ നിന്നു. തിരുനീളമണിയും കാൽപ്പാടുകളെ തേടി തേടി നടന്നു. ഗോൽഗോഥ മലമുകളിൽ ഹൃദയമേ നീ തകരൂ, നയനമേ നീ നനയൂ. നാഥൻ പാടുകളോർക്കുമ്പോൾ ആ തിരുമൂ നയനം നയനമോ. ഓഹോ 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 ഓഹോ. ഓഹോ തലചായ്പാനിടമില്ലാതെ നിജത്തോളിൽ തലചായ്പാൻ തിരിയും തിരുവദനം ഞാൻ കണ്ടു തിരുവുടൽ ഞാൻ കണ്ടു അതിലാണിപ്പാടുകൾ ഞാൻ കണ്ടു ഹൃദയമേ നീ തകരു അയനമേ നീ നനയൂ നാഥൻ പാടുകൾ ഓർക്കുമ്പോൾ ആത്തിരുമുറിവുകൾ കാണുമ്പോൾ അലിയ ഹൃദയം ഹൃദയമോ നനയാ നയനം പോലെ ഉഴുതു മറിച്ചവർ തിരുമേനി നിണമുറയും ആ പദമലരിൽ ഞാൻ പലവു.
ഇപ്പോൾ നമുക്ക് തിരുവചന സന്ദേശത്തിനായി കാതോർക്കാം.
പ്രിയ ശ്രോതാക്കളെ,
ഞാൻ കർത്താവിൽ നിങ്ങളുടെ സ്വന്തം സഹോദരൻ അജി ഇമാനുവൽ. ഇന്നത്തെ തിരുവചന ചിന്തയിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദ്യമായ സ്വാഗതം. ദൈവസ്നേഹം നിങ്ങളെ അറിയിക്കാൻ, നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കുന്ന ഈ സന്ദേശം കേൾക്കാൻ യേശു കർത്താവ് നിങ്ങളെ ഇന്ന് ഒരുക്കിയതിനാൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. നിങ്ങൾ സ്ഥിരം ശ്രോതാവോ എപ്പോഴെങ്കിലും കേൾക്കുന്ന ഒരാളോ ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നിങ്ങൾ ഇതാദ്യമായിട്ടാണ് ഈ സന്ദേശം കേൾക്കാൻ ഇടയാകുന്നത് എങ്കിൽ പ്രത്യേകമായ സ്വാഗതം. വീണ്ടും കേൾക്കാൻ, ഒരിക്കൽ കൂടി കേൾക്കാൻ, എന്നും കേൾക്കാൻ സ്നേഹപൂർവം അപേക്ഷിക്കുന്നു. ഇന്നത്തെ തിരുവചന ചിന്ത നമുക്ക് പ്രാർത്ഥനാപൂർവം ആരംഭിക്കാം. അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗത്തിലെ നല്ല ദൈവമേ, ഈ സന്ധ്യയിൽ തിരുവചന ചിന്തയുമായിട്ട് ഞങ്ങൾ കടന്നു വരട്ടെ. ഇന്നത്തെ ചിന്ത ഞങ്ങളെ ക്രിസ്തുവിനായി സമർപ്പിക്കപ്പെടുവാൻ സഹായിക്കുന്ന തരത്തിൽ പ്രചോദിപ്പിക്കണമേ. ഇന്നത്തെ ചിന്ത ഞങ്ങൾക്ക് അങ്ങയോട് അങ്ങയുടെ സ്നേഹത്തെക്കുറിച്ച് വ്യക്തമായ തിരിച്ചറിവുണ്ടാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി പറയുന്നു. സകല മാനവും മഹത്വവും അങ്ങെടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 12 ഒന്നും രണ്ടും വാക്യങ്ങൾ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിനു പ്രസാദവുമുള്ള യാഗമായി അർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. പ്രിയരെ, നാം ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്കായി ദൈവത്തിനായി സമർപ്പിക്കുക എന്ന പ്രമേയം സ്വീകരിച്ചിരിക്കുകയാണ്. ഇന്നത്തെ തിരുവചനം പൂർണ്ണമായി ദൈവസന്നിധിയിൽ നമ്മൾ സമർപ്പിക്കപ്പെടുവാനുള്ള ആഹ്വാനമാണ് നൽകുന്നത്. ക്രിസ്തു ഒരുവന്റെ ഹൃദയത്തിൽ വാസം ചെയ്യുമ്പോൾ അവൻ്റെ ആത്മാവ് ക്രിസ്തുവിൻ്റെ സ്നേഹവും അവനോടുള്ള കൂട്ടായ്മയുടെ സന്തോഷവും കൊണ്ട് നിറയുകയും തന്മൂലം ദൈവത്തോട് പറ്റിച്ചേരുകയും ദൈവത്തെക്കുറിച്ചുള്ള ധ്യാന നിഷ്ഠയിൽ സ്വയം മറന്ന് സ്വർഗീയ നിലവാരത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് അതിനനുസരിച്ച് ജീവിക്കുവാൻ സ്വർഗത്തിലെ പ്രചോദനം സ്വീകരിക്കുകയും ചെയ്യും. ക്രിസ്തുവിനോടുള്ള സ്നേഹം അവനെ ഒരുവനെ പ്രവർത്തനോത്സുകരാക്കും. നിരന്തരമായി ക്രിസ്തുവിൻ്റെ ചിന്തകളെ, ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളെ, മാർഗങ്ങളെ സ്വജീവിതത്തിൽ വെളിപ്പെടുത്തുവാനുള്ള ആഗ്രഹത്തോടുകൂടെ ആ വ്യക്തി ജീവിക്കും. ദൈവസ്നേഹത്താൽ നിർബന്ധിക്കപ്പെടുന്ന എല്ലാവരും അല്പം മാത്രമായി ദൈവത്തിന് മാറ്റിവെക്കുന്ന സ്വാർത്ഥതയുടെ ചിന്താഗതികളിലെ മാറ്റി ദൈവത്തിനായി പൂർണമായ സമർപ്പണത്തോടെ ജീവിക്കും. അല്പം കൊണ്ട് ദൈവത്തിനെ പ്രസാദിപ്പിക്കുവാൻ തുനിയാതെ ഏതെങ്കിലും തരത്തിലുള്ള വില കുറഞ്ഞ ജീവിത മാർഗം സ്വീകരിക്കാതെ ഏതെങ്കിലും തരത്തിലുള്ള താണപടിയിലുള്ള ആത്മീക നിലവാരം കാത്തുസൂക്ഷിക്കാതെ ഏറ്റവും ഉന്നതമായ ദൈവീക സ്നേഹത്തിൻ്റെ, ദൈവീക വിശുദ്ധിയുടെ, ദൈവമാർഗത്തിൻ്റെ വക്താവായി, പ്രതിനിധിയായി അവൻ മാറും. തൻ്റെ സൃഷ്ടാവായ ദൈവത്തിന് മുമ്പിൽ പൂർണ്ണമായ സമർപ്പണത്തോടുകൂടിയായിരിക്കും അവൻ ജീവിക്കുക. തൻ്റെ ശുഷ്കാന്തിയും താൽപ്പര്യവും ദൈവ ചിന്തയ്ക്ക് അനുരൂപമായി പോകുകയും ചെയ്യും. അതാണ് ഇന്നത്തെ വാക്യത്തിൽ നമുക്ക് അല്പമായി ചിന്തിക്കുവാനുള്ളത്. സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് അതിൻ്റെ അവസാനം പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇങ്ങനെയാണ്: ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുവാൻ വേണ്ടിയാണ്. ഈ ലോകത്തിൻ്റെ ഭാവനയ്ക്ക് അനുസരിച്ച്, ഈ ലോകത്തിൻ്റെ നിലവാരത്തിന് അനുരൂപമാകാതെ ദൈവത്തിൻ്റെ സ്വഭാവമായ നന്മയുടെ, നീതിയുടെ, പൂർണതയുടെ ഹിതം നമ്മൾ തിരിച്ചറിയുകയും നമ്മൾ മനസ്സോരോ ദിവസവും പുതുക്കി, ഓരോ നിമിഷവും പുതുക്കി ദൈവേഷ്ടത്തിനനുസരിച്ച് ചലിക്കുകയും ചെയ്യും. ക്രിസ്തുവിനായി നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നത്, എന്തെങ്കിലും സമർപ്പിക്കുന്നത് നമുക്ക് വലിയ നഷ്ടങ്ങൾക്ക് ഇടവരുത്തുകയാണ് എന്ന് നമ്മൾ കരുതുന്നുണ്ടോ? നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. നമുക്ക് വേണ്ടി സകലവും ഒരുക്കിയ ഒരു ദൈവത്തിന്, നമുക്ക് വേണ്ടി സകലവും വെടിഞ്ഞ ഒരു ദൈവത്തിന്, നമുക്ക് വേണ്ടി സകലവും ഉപേക്ഷിക്കുവാൻ തയ്യാറാകുന്ന ഒരു ദൈവത്തിന് നമുക്ക് ഉള്ള അല്പമായ കാര്യങ്ങൾ നമുക്ക് വിട്ടുകളയുന്നത് നഷ്ടമാണെന്ന് നമ്മൾ കരുതുന്നുണ്ടോ? ക്രിസ്തു എനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തിരിക്കുന്നു എന്ന് നമ്മൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കൂ. ദൈവത്തിൻ്റെ സ്ഥാനത്ത് ദൂതഗണങ്ങളുടെ മധ്യേ എല്ലാ പുകഴ്ചയും നേടിക്കൊണ്ട്, സ്വീകരിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന പുത്രൻ എന്നെയും നിങ്ങളെയും കരുതി ഈ ലോകത്തിലേക്ക് കടന്നുവന്നു. അവൻ്റെ സ്നേഹം പിതാവിൻ്റെ സ്നേഹത്തെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. അനേക കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നുപോയി, തിക്താനുഭവങ്ങൾ സ്വീകരിച്ചു. മറ്റുള്ളവർ കുറ്റപ്പെടുത്തുന്നതിനെക്കുറിച്ച് അവൻ വിഷമിച്ചില്ല. ഏതെങ്കിലും രീതിയിൽ ദേഹോദ്രവം ഏൽക്കപ്പെടുന്നത് കർത്താവിന് വിഷമമായിരുന്നില്ല. കാരണം എല്ലാത്തിനെയും ഉപരിയായി, എല്ലാത്തിൻ്റെയും ഉപരിയായി ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ മേൽ പതിപ്പിക്കുവാൻ കർത്താവ് എപ്പോഴും ശ്രമിച്ചിരുന്നു. നമ്മുടെ വീണ്ടെടുപ്പിനായി സകലവും നൽകിയിരിക്കുന്ന ഒരു കർത്താവ് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിക്കുവാൻ പറയുമ്പോൾ നമുക്ക് അതൊരു നഷ്ടമായി മാറുമോ? നമ്മുടെ എല്ലാ വിധമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മളെത്ര അരിഷ്ടതയിൽ ജീവിച്ചു, നമ്മളെത്ര വൃത്തിഹീനമായ ആത്മീകപരമാകട്ടെ ഭൗതികപരമാകട്ടെ ചെളിയിൽ നിന്ന് നമ്മൾ കടന്നു വന്നു. നമ്മളെ കണ്ടെത്തി എന്ന് പറയാം, നമ്മളെ കണ്ടെത്തി നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവിക സ്നേഹത്തിൻ്റെതായിട്ടുള്ള പ്രകാശം പൊഴിപ്പിച്ച് പാപത്തിൻ്റെ അന്ധകാരത്തെ മാറ്റി പ്രകാശപൂരിതമായ ഒരു അവസ്ഥയിലേക്ക് നമ്മെ നയിച്ച ഒരു കർത്താവ് നമ്മുടെ ഹൃദയത്തെ മാത്രം ചോദിക്കുമ്പോൾ നമുക്ക് അതെങ്ങനെ കൊടുക്കുവാൻ സാധിക്കും എന്ന് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കുമോ? നമ്മുടെ നാളുകളുടെ ഓരോ നിമിഷത്തിലും നാം അവൻ്റെ കൃപയുടെ അനുഗ്രഹം അനുഭവിച്ചു പോരുകയായിരുന്നു. എത്ര അഗാധമായ അറിവില്ലായ്മയിലും അരിഷ്ടതയിൽ നിന്നുമാണ് കർത്താവ് നമ്മളെ രക്ഷിച്ചത്. ഇത് പൂർണ്ണമായി അതിൻ്റെ ആഴത്തെ, അതിൻ്റെ നീളത്തെ, അതിൻ്റെ വീതിയെ, അതിൻ്റെ ഘനത്തെക്കുറിച്ച് പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ കൂടെ, നമ്മുടെ പാപങ്ങൾക്കായി മരിക്കുവാൻ തയ്യാറായ ഒരു വ്യക്തിയുടെ ചിത്രം നമുക്ക് കാണുവാൻ സാധിക്കുന്നുവെങ്കിൽ, എൻ്റെ സ്നേഹത്തെ നേടുവാൻ, എൻ്റെ ജീവിതത്തിൻ്റെ പരിശുദ്ധിയെ നിലനിർത്തുവാൻ, എനിക്ക് നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ വലിയ സൗഭാഗ്യത്തെ തിരിച്ചു തരുവാൻ, നമ്മുടെ പാപങ്ങൾക്കായി കുത്തി തുളയ്ക്കപ്പെട്ടവനെ നോക്കിക്കൊണ്ട് അവൻ്റെ സ്നേഹത്തിനും അവൻ അർപ്പിച്ച യാഗത്തിനും വിപരീതമായി നമുക്ക് മറ്റൊരു പ്രവൃത്തി ചെയ്യുവാൻ ചിന്തിക്കുവാൻ എങ്ങനെ സാധിക്കും? എങ്ങനെ നമുക്കതിന് മനസ്സുവരും? മഹത്വത്തിൻ്റെ കർത്താവായിരിക്കുന്നവൻ കൈവരിച്ച ഭയങ്കരമായ താഴ്ചയെ ഓർക്കുമ്പോൾ നാം അനേക പോരാട്ടങ്ങളിലും അപമാനങ്ങളിലും കൂടി ജീവനിൽ പ്രവേശിക്കേണ്ടതിനെക്കുറിച്ച് അല്പസമയം ഈ ദുരിതപൂർണമായ ലൗകിക ജീവിതത്തിൻ്റെ പ്രയാസങ്ങളെ പിന്നിടുന്നതിനെക്കുറിച്ച് ചിന്തിച്ച് പിറുപിറുത്തുകൊണ്ട് ദൈവസ്നേഹത്തെ കാണാതെ അകന്നു പോകുന്നത് ന്യായമായ ഒരു കാര്യമാണെന്ന് നമ്മൾ കരുതുന്നുണ്ടോ? ദൈവം എന്നെ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ള നിശ്ചയം നമ്മൾ പ്രാപിക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മളെ തന്നെ അനുദപിക്കുകയും വിനയപ്പെടുത്തുകയും ചെയ്യേണ്ട ആവശ്യം ഉണ്ട്. എന്നാൽ എന്താണ് അങ്ങനെ ചെയ്യേണ്ടതിൻ്റെ ആവശ്യം എന്ന്? ഒരുപക്ഷേ ദൈവസ്നേഹത്തെക്കുറിച്ച് യാതൊരു ബോധ്യവുമില്ലാത്ത ആളുകളോ, അല്ലെങ്കിൽ എനിക്ക് ദൈവസ്നേഹത്തെക്കുറിച്ച് ആവശ്യമില്ല എന്ന് കരുതുന്ന ആളുകളോ ചിന്തിക്കാറുണ്ട്. അവർക്കായി ഒരു നിമിഷം ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ നമ്മുടെ ജീവിതം പാപപങ്കിലമായിരുന്നു എന്നതിനെക്കുറിച്ചാണ് ചിന്തിച്ചതും അതിൻ്റെ വിവിധങ്ങളായിട്ടുള്ള വശങ്ങളെക്കുറിച്ചും ചിന്തിച്ച് ക്രിസ്തുവാകുന്ന പടിയിലൂടെ മുന്നേറുവാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും വിധത്തിലുള്ള കുറവുകൾ ഉണ്ടാകും. എന്തെങ്കിലും കുറവുള്ളത് പരിപൂർണതയെ സൂചിപ്പിക്കുന്നില്ല, പ്രതിഫലിപ്പിക്കുന്നില്ല. എന്നാൽ കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ അവൻ ഒരു സാധാരണ മനുഷ്യനായിട്ടാണ് ജനിച്ചതെങ്കിലും കർത്താവ് മാനുഷിക ചപലതകൾ ഇല്ലാതെയാണ് ജീവിച്ചത്. അവൻ പാപരഹിതനായിരുന്നു. എല്ലാത്തിനുമുപരിയായി സ്വർഗീയ രാജകുമാരനും ഈ ലോകത്തിൻ്റെ സൃഷ്ടികർത്താവുമായിരുന്നു. എങ്കിലും മനുഷ്യനെ കരുതി, അതേവേ മാനവരാശിയെ കരുതി, അനേകരെ കരുതി, സകലരെയും കരുതി ഈ ലോകത്തിലേക്ക് വന്ന് മനുഷ്യരാശിയുടെ പാപത്തെ സ്വയമായി ഏറ്റെടുത്ത് തൻ്റെ ജീവനെ വിടിഞ്ഞു അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുവാൻ തന്നെ അവൻ ഏൽപ്പിച്ചു കൊടുത്തു. യെശയ്യാവിൻ്റെ പ്രവചനം 53-ാമത്തെ അധ്യായം അതാണ് നമ്മളെ ഓർപ്പിക്കുന്നത്. ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള രീതിയിൽ കർത്താവിൻ്റെ സ്നേഹത്തെയും ജനനത്തെയും ഈ ഭൂമിയിലെ പ്രവൃത്തികളെയും ഈ ഭൂമിയിൽ നമുക്കായി ചെയ്ത ഉപകാരങ്ങളെയും കുറിച്ച് ഓർക്കുമ്പോൾ നമുക്കങ്ങനെ നമ്മെ തന്നെ സമർപ്പിക്കാതെ ജീവിക്കുവാൻ സാധിക്കും. എന്നാൽ നമുക്കുള്ളതെല്ലാം അവന് സമർപ്പിക്കുമ്പോൾ നാം അതിന് തിരിച്ചു കൊടുക്കുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ നമ്മൾ തിരിച്ചു കൊടുക്കുന്നത് നമ്മുടെ വിശുദ്ധിയുള്ള ഒരു ഹൃദയമല്ല. നമ്മൾ കൊടുക്കുന്നതാകട്ടെ പാപത്താൽ ആസകലം കറപുരണ്ടിരിക്കുന്ന നമ്മുടെ ഹൃദയത്തെയാണ്, ദുഷ്ടചിന്തകളാൽ മലിനമാക്കപ്പെട്ടിരിക്കുന്ന ഒരു മനസ്സാണ് നമ്മൾ കൊടുക്കുന്നത്. അവിശുദ്ധമായ ചിന്തകളാൽ കുമിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യ കൂടാരത്തിൻ്റെ ഒരു കൂടാണ്, ഒരു മലയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയം. കർത്താവിനെ കാണുമ്പോൾ, കർത്താവിനെ മനസ്സിലാക്കുമ്പോൾ പോലും അങ്ങനെയാണ്. എന്നാൽ കർത്താവിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്നതും ഈ മാലിന്യ മനസ്സ് തന്നെയാണ്. പക്ഷേ ഒരിക്കൽ കർത്താവിന് സമർപ്പിക്കപ്പെടുമ്പോൾ അവനതിനെ കഴുകി വെടിപ്പാക്കി തൻ്റെ അപാരമായ സ്നേഹത്താൽ രക്ഷിക്കപ്പെടുവാൻ ആവശ്യമായ കൃപയാൽ പൊതിഞ്ഞ് എല്ലാവിധമായിട്ടുള്ള നമ്മുടെ പാപമാലിന്യ ദുർഗന്ധങ്ങളെയും മറച്ച് ഏറ്റവും പരിശുദ്ധമായ ഹൃദയത്തെ നമുക്ക് പുതുക്കി നൽകുന്നു. നമ്മുടെ ചപലതകളെ അവൻ മാറ്റി അവൻ്റെ വിശുദ്ധിയെ നമ്മിൽ നിറയ്ക്കുന്നു. ഇങ്ങനെ ദൈവത്തിന് കൊടുക്കുമ്പോൾ പോലും പരിശുദ്ധമായതോ വിശുദ്ധമായതോ ഒന്നും തന്നെ കൊടുക്കാനില്ലാത്ത നമ്മൾ എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നതിനെ നഷ്ടമായി, ദൈവത്തിന് നമ്മുടെ ഹൃദയത്തെ സമർപ്പിക്കുന്നത് നഷ്ടമായി നമുക്ക് കരുതുവാൻ സാധിക്കുക? നമ്മുടേതായിട്ടുള്ള ജീവിത യാത്രയിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന് നമുക്ക് ഗുണകരമാകും എന്ന് തോന്നുന്ന, നമുക്ക് പ്രയോജനകരമായി തീരാവുന്ന യാതും തന്നെ ഉപേക്ഷിച്ചു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മിൽ നല്ല പ്രവൃത്തികളുണ്ടോ? അത് ഉപേക്ഷിക്കണം. ദൈവം പറയുന്ന നന്മ പ്രവൃത്തികൾ മാത്രമേ ചെയ്യാവുള്ളൂ എന്ന് പറയുന്നില്ല. തനിക്കും അപരനും എല്ലാ വിധത്തിലും ഉപകാരപ്പെടുന്ന നല്ല ചിന്ത നമ്മിലുണ്ടെങ്കിൽ നമുക്കത് തുടരാവുന്നതേ ഉള്ളൂ. നമുക്ക് പ്രയോജനകരമായി തീരാവുന്ന, നമ്മിലൂടെ നമ്മുടെ സമൂഹത്തിന് പ്രയോജനകരമായി തീരുന്ന നല്ലതൊന്നും നമ്മിൽ നിന്ന് ദൈവം കളയുവാൻ ആവശ്യപ്പെടുന്നില്ല. നമ്മുടെ നന്മയെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട്, നമ്മുടെ പരമമായ നന്മയെ, പരമമായ ദൈവീക ഉദ്ദേശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് മാത്രമേ ദൈവം നമ്മളോട് ചില കാര്യങ്ങൾ ഉപേക്ഷിക്കുവാൻ പറയുന്നുള്ളൂ. ക്രിസ്തുവിനെ ഇതുവരെ സ്വീകരിച്ചില്ലാത്തവർ സ്വയമായി അന്വേഷിച്ച് ക്രിസ്തുവിനെ പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നതിലും അത്യന്തം പരമായ നന്മ അവർക്ക് പ്രദാനം ചെയ്യുവാൻ കർത്താവിൻ്റെ പക്കലുണ്ട് എന്നുള്ള ഒരു അറിവ്, തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഉപേക്ഷിക്കുവാൻ നമ്മൾ മടിക്കുന്നതെല്ലാം എത്ര വില കുറഞ്ഞ സംഗതിയാണ് എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. ദൈവേഷത്തിന് പ്രതികൂലമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് മനുഷ്യൻ തനിക്ക് തന്നെ ചെയ്യാവുന്ന ഏറ്റവും വലിയ അനീതി, ഏറ്റവും വലിയ ദോഷം, ഏറ്റവും വലിയ അന്യായം എന്ന് പറയുന്നത്. തൻ്റെ സൃഷ്ടികൾക്ക് ഉത്തമമായിരിക്കുന്നത് എന്താണെന്ന് അറിയാവുന്ന ഒരു ദൈവം, ഒരു സൃഷ്ടികർത്താവ് അവർക്ക് ഏറ്റവും നന്മയുടേതായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഒരുക്കിയതിന് ശേഷം സൃഷ്ടിച്ച ഒരു ദൈവം, എത്ര അനന്തമായ ജ്ഞാനത്തോടുകൂടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ ദൈവത്തിന് നമുക്ക് ഏറ്റവും മെച്ചമായത് എന്താണെന്ന് ഉറപ്പായിട്ടും അറിയാം. അങ്ങനെയുള്ള ഒരു ദൈവം നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായത് ഇനിയും കരുതി വച്ചിരിക്കുമ്പോൾ അല്പം ഛേദം വരുന്ന, നഷ്ടമെന്ന് നമുക്ക് തോന്നാവുന്ന ഈ കാര്യങ്ങളെ, ലോകത്തിൻ്റെതായിട്ടുള്ള സൗകര്യങ്ങളെ, സുഖങ്ങളെ, ആഡംബരങ്ങളെ വിട്ടുകളയുന്നതിൽ നമുക്ക് എന്താണ് പ്രശ്നം. തൻ്റെ സൃഷ്ടികളായ മക്കൾ കഷ്ടതകളിലൂടെ കടന്നു പോകുന്നതാണ് ദൈവത്തിനിഷ്ടം എന്ന് വിചാരിക്കുന്നത് അബദ്ധമായിട്ടുള്ള ഒരു ചിന്താഗതിയാണ്. ദൈവത്തിൻ്റെ ശ്രദ്ധ മനുഷ്യൻ്റെ അഭിവൃദ്ധിയിലും ഉയർച്ചയിലുമാണ്. നമ്മുടെ സ്വർഗസ്ഥ പിതാവ് തൻ്റെ സൃഷ്ടികളിൽ ഒന്നിൻ്റെയും സന്തോഷം അടച്ചു കളയുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ താഴ്മയും വിനയുമുള്ളവരായി ജീവിക്കുമ്പോൾ ഉറപ്പായിട്ടും നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ ഉറപ്പായിട്ടും സ്വർഗീയ നന്മകൾ, സ്വർഗീയ അനുഗ്രഹങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ ലഭിക്കുന്നതിനേക്കാൾ മെച്ചമായ അനുഭവങ്ങൾ നമുക്കുണ്ടാകും. ഈ അവസ്ഥയിലേക്ക് ദൈവം നമ്മളെ ക്ഷണിക്കുന്നു. ഇന്നത്തെ ചിന്ത നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് ഞാൻ കരുതുന്നു. നമുക്ക് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല ദൈവം, ഒരിക്കൽ കൂടി തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിത അനുഭവങ്ങളിൽ അങ്ങ് കടന്നു വരികയും അങ്ങയോട് ചേർക്കുവാൻ ഞങ്ങളെ ക്ഷണിക്കുകയും ചെയ്യുന്നതിന് നന്ദി പറയുന്നു. ഇന്നത്തെ ചിന്തകൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു, അങ്ങയോട് അനുരൂപമായി അങ്ങയുടെ മുമ്പിൽ വിശുദ്ധിയോടെ നന്മയുടെ പ്രസാദമുള്ള യാഗമായി ഞങ്ങൾ അർപ്പിക്കപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ തീരുമാനങ്ങളും അങ്ങയുടെ വിശുദ്ധിയിലേക്ക് ഞങ്ങളെ നയിക്കുന്നതായി തീരുവാൻ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോട് കേൾക്കണമേ ഞങ്ങളുടെ പരിശുദ്ധനായ പിതാവേ. ആമേൻ.
പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രക്ഷേപണ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപൂർണമായിരുന്നു എന്ന് ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു. തിരുവചന സത്യത്തെ കൂടുതലായി അറിയാൻ ഞങ്ങളെ തുടർന്നും 1-800-833-2-1 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടാനുള്ള മേൽവിലാസം അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, പൂനെ 411037, മഹാരാഷ്ട്ര, ഇന്ത്യ.
ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടുവാനുള്ള ഇമെയിൽ അഡ്രസ് ഇനി പറയുന്നു: malayalam@sudadventist.org.
ഞാൻ ബിനോയ്.
ഞാൻ സാലമ്മ ബൈജു. ഇന്ന് നിങ്ങളോട് വിട പറയാനുള്ള സമയമായിരിക്കുന്നു.
ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണത്തിനായി നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമൊപ്പം ഞങ്ങളോടൊപ്പം വീണ്ടും ചേരുക.
അതുവരെ ഞങ്ങൾ വിട പറയുന്നു. ഇനിയും ഒരുമിച്ച് ചേരുന്നതുവരെ കർത്താവ് നമ്മെ എല്ലാവരെയും കാക്കുമാറാകട്ടെ.